ദൈവവചനത്തില് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിങ്കിൽ നിന്ന് നേടിയെടുത്തതായിരിക്കുന്ന ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നെഹേമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായമാണ്. നെഹേമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം എടുത്താട്ട് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്ന് വായിച്ചാട്ട്. ഇവിടെ നാം വായിക്കുന്ന വേദഭാഗം നെഹേമ്യാവിൻ്റെ പുസ്തകം വളരെയധികം പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം നെഹേമ്യാവ് വ്യക്തി ആരായിരുന്നെന്നും നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ നെഹേമ്യാവ് തൻ്റെ ജോലിയുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ രാജഭവനത്തിൽ രാജാവിന് പാനപാത്രം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന നെഹേമ്യാവ് തൻ്റെ ജോലിയോടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒരു ആത്മഭാരമുള്ളവനായിരുന്നു. അത് ഇവിടെ അത് പറയുന്നത് 2-ാം വാക്യത്തിൽ, എൻ്റെ സഹോദരന്മാരിൽ ഒരുവൻ, നെഹേമ്യാവിൻ്റെ സ്വന്ത സഹോദരന്മാരിൽ ഒരുവനായിരിക്കുന്ന ഹനാനിയും മറ്റു പല യഹൂദന്മാരും ആ സഹോദരങ്ങളും ഒരു ദിവസം നെഹേമ്യാവിൻ്റെ അടുത്ത് വരുവാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. നെഹേമ്യാവ് രാജാവിൻ്റെ കൊട്ടാരത്തിലാണല്ലോ പാർക്കുന്നത്, രാജാവിന് സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ സഹോദരന്മാരിൽ ഒരുവനായിരിക്കുന്ന ഹനാനിയും പിന്തുടർന്നുകൊണ്ട് മറ്റു ചില സഹോദരന്മാരും ആ ഈ രാജകൊട്ടാരത്തിലേക്ക് വന്നതായിരിക്കുന്ന വിഷയമാണ്. വന്നപ്പോൾ നെഹേമ്യാവ് അവരോട് ചോദിക്കുന്നത് വീട്ടു വിഷയങ്ങളൊക്കെയും ചോദിച്ചു, എങ്ങനെയിരിക്കുന്നെന്ന്. ഇവിടെ നെഹേമ്യാവ് ചോദിക്കുന്നത് നമ്മുടെ സ്വന്തം ദേശമായിരിക്കുന്ന അല്ലെങ്കിൽ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ളതായിരിക്കുന്ന യെരുശലേ നഗരത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചും താൻ ആര അന്വേഷിക്കുകയുണ്ടായി. പേശലോൺ തൻ്റെ ആ അന്വേഷണം തൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നുള്ളതായിരിക്കുന്ന ദാഹമുള്ള ഒരു വ്യക്തിയായും അതിന് വാഞ്ചിയുള്ള വ്യക്തിയായും തൻ്റെ പ്രവൃത്തിയോട് ജോലിയോടുകൂടെ അത് പിന്തുടർന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ രാജസ്ഥാനിലുള്ളവർ, ഞങ്ങൾ രാജസ്ഥാനിലാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. രാജസ്ഥാനിലുള്ള ആളുകൾ, ഗ്രാമങ്ങളിലുള്ള ആളുകൾ തമ്മിൽ കാണുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇന്ത്യയിൽ ചോദിക്കും, ബാൽബച്ച കൈസാഹ എന്ന് ചോദിക്കും. അതായത് കുഞ്ഞുങ്ങൾ എങ്ങനെയിരിക്കുന്നു, ആദ്യത്തെ ചോദ്യം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കും. രണ്ടാമത്തെ ചോദ്യം കേത്തിവാടി കൈസ, അതായത് കൃഷി കാര്യങ്ങൾ എന്തായി, ആദിവാസികളുടെ ആയിരിക്കുന്ന ചോദ്യമാണ്. പിന്നെ ചോദിക്കും മൃഗങ്ങൾ, അവരുടെ കന്നുകാലികളും ആടുകളും ഒക്കെ എങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിക്കും. അപ്പോൾ അവരുടെ ആ ശൈലി, അവരുടെ ചിന്താഗതി എപ്പോഴും അവർക്ക് ഉള്ളതായിരിക്കുന്നത് അവരുടെ സ്വന്തം ബ്ലഡ് അല്ലെങ്കിൽ സ്വന്തം പെട്ടവർ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന അന്വേഷണമാണ് ആദ്യം ചോദിക്കുന്നത്. ഇവിടെ നെഹേമ്യാവിൻ്റെ ചോദ്യം അതുപോലെയാണ്. തൻ്റെ സ്വന്തപ്പെട്ടവരെ കുറിച്ചല്ല, അതിനേക്കാളപ്പുറമായിട്ട് ദൈവ കാര്യങ്ങളെക്കുറിച്ച് ആത്മഭാരമുള്ള ഒരു വ്യക്തിയായിട്ട് നെഹേമ്യാവിടെ ചോദിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും താൻ ചോദിച്ചപ്പോൾ അവരിൽ നിന്ന് അതിൻ്റെ മറുപടി ലഭിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആത്മഭാരമുള്ളതായിരിക്കുന്ന ഒരു യവനക്കാരൻ തൻ്റെ ജീവിതത്തിൽ ദൈവകാര്യങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയെക്കുറിച്ച് കാട്ടപ്പോഴോ അല്ലെങ്കിൽ യെരുശലേം ആലയത്തെക്കുറിച്ച് അവൻ അന്വേഷിച്ചപ്പോൾ അവന് കിട്ടിയതായിരിക്കുന്ന മറുപടി ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു വിഷയമാണ്. അതെല്ലാം തീവെച്ചും അത് നശിച്ചു പോയി കിടക്കുന്നു, അതില്ലായി പോയി കിടക്കുന്നതായിരിക്കുന്ന ഒരു വാർത്ത കേട്ടപ്പോൾ, പ്രൈസ്ലോഡ്, 4-ാം വാക്യം വായിക്കുന്നു, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ആത്മഭാരമുള്ളതായിരിക്കുന്ന ഒരു ദൈവ പൈതല് ദൈവകാര്യങ്ങളെക്കുറിച്ച് ഭാരത്തോടുകൂടെ ഈ ചിന്തയുക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഈ വാർത്ത കേട്ടപ്പോൾ ദൈവ സന്നിധിയിൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്ന് താൻ കണ്ടിട്ട് ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കി. ഇവിടെ അവൻ വായിക്കുന്നു, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. പൈസലോ, ഹല്ലേലൂയ. ദൈവകാര്യങ്ങളെക്കുറിച്ച് ആത്മഭാരമുള്ള ഒരു വ്യക്തി ദൈവകാര്യങ്ങൾ കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ സന്ദർഭത്തിൽ നെഹേമ്യാവ് ചെയ്തതുപോലെ ആയിരിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രൈസറോ, നമ്മുടെ സമപ്രായക്കാരായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മെ നമ്മുടെ നമ്മുടെ സ്വന്തപ്പെട്ടവരടക്കം ഉള്ളതായിരിക്കുന്ന ദേശജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്നതായിരിക്കുന്ന നമ്മുടെ ജീവിത വഴികളുടെ സുരക്ഷതയുടെ മധ്യേ നാം ആയിരിക്കുമ്പോൾ നാം നമുക്ക് ദൈവകാര്യങ്ങളെക്കുറിച്ച് ഒരാത്മഭാരമുള്ളവരായിരിക്കുകയാണ്. ഇവിടെ വായിക്കുന്നത് അവൻ ഇത് കേട്ടപ്പോൾ ഇരുന്ന് കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുതാപമുള്ളതായിരിക്കുന്ന ഒരു ഹൃദയം, ഹല്ലേലൂയ. പക്ഷെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇഷ്ടമില്ലാത്തതായിരിക്കും വിഷയമായിരിക്കാം. യിരെമ്യാവ് അങ്ങനെയാണല്ലോ പറഞ്ഞത്, അവൻ ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. എന്നാൽ ദൈവം അവനെ നിർബന്ധിച്ച് ആ വിഷയത്തിലേക്ക് പിടിച്ചിറക്കി. ദൈവം ചില പ്രത്യേക വ്യക്തികളെ ചില വിഷയങ്ങളിൽ ചുമതല ഏൽപ്പിക്കുന്നതായിരിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം മിസ്സസ് ആഷ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങൾ അടക്കേണ്ടി കർത്താവിൻ്റെ വേല എന്ന് നിങ്ങളെവരും അറിയുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് എൻ്റെ വേല വടക്കേണ്ടി ചെയ്യുവാൻ ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം നൽകി. ഞാൻ പറയട്ടെ ഒരനുഭവം, വടക്കേ ഇന്ത്യയിൽ ഒരു സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ ഞങ്ങളെ കൊണ്ട് കഴിയാത്ത അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചത്. അതായത് പോയിട്ട് അവിടെ എൻ്റെ സാക്ഷ്യം പോയി അറിയിക്കുക എന്ന് ദൈവം പറയുമ്പോൾ 45 വർഷത്തിന് മുൻപുള്ളതായിരിക്കുന്ന ദൈവ ശബ്ദമാണ്. ഇവിടെ നിന്ന് അനേകരും ജനിക്കുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന കാര്യമാണ്. ദൈവം പറയുന്നു, നീ എഴുന്നേറ്റ് പോയിട്ട് എൻ്റെ സാക്ഷ്യം അന്യദേശത്ത് എൻ്റെ സാക്ഷ്യം അറിയിക്കുവാൻ പറഞ്ഞു. അപ്പോൾ ആ വിഷയം അത് അസാധ്യമായ ഒരു വിഷയമായിട്ടാണ് മാനുഷിക നിലയിൽ എനിക്കും അല്ലെങ്കിൽ എൻ്റെ മുൻപിൽ. കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിന് അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ പിൻപിലില്ല. ഒന്ന്, കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വീടുണ്ട്, എല്ലാം വിട്ടിട്ട് അന്യദേശത്ത് പോവുക എന്ന് പറഞ്ഞാൽ ഇനി പോകണമെങ്കിൽ ആ ദേശത്തുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യം എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരാൾ, ആ ദേശത്ത് ഏത് ഭാഷയാണ് സംസാരിക്കുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരാൾ, ദൈവം ഒരു പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ എന്നാ സജി എന്നല്ലേ പറഞ്ഞു? അതെ, സജി ഒരു കാര്യം പറഞ്ഞു, കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ അന്ന്. നിശ്ചയമായിട്ടും ദൈവം അതിന് വഴി ചൂണ്ടിക്കാണിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷെങ്കിൽ നമുക്ക് അനുകൂലമായിരിക്കുന്ന ഒരു മറുപടി അല്ലായിരിക്കും ദൈവം നമുക്ക് തരുന്നത്. അത് ഞങ്ങൾ സാക്ഷിയാണ്. ആ ദേശത്തെ ലാംഗ്വേജ് എന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളുകൾ, അത് പഠിച്ചിട്ടില്ലാത്ത ആളുകൾ, കേവലം മലയാളം മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ വടക്കേന്ത്യയിൽ പോയി സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ അതെന്ത് നടക്കും? എന്നാൽ അതിനപ്പുറത്ത് ഒരു വിഷയമുണ്ട്. ദൈവം നിർബന്ധിച്ച് ഒരു വിഷയം ഏൽപ്പിച്ചാൽ ദൈവമാണ് ആ കാര്യം ഗൈഡ് ചെയ്യുന്നതെന്നുള്ളത്, അത് നിയന്ത്രിക്കുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കുകയാണ്. അതാണ് നാം വിശ്വസിക്കേണ്ടത്. അതുകൊണ്ടാണ് എബ്രഹാലേനുകാരൻ എഴുതിയപ്പോൾ വിശ്വാസം എന്നതോ എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കണ്ടിട്ടില്ലാത്തായിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാത്തതായിരിക്കുന്ന ഒരു വിഷയം ദൈവം എന്നോട് നിങ്ങളോടും പറഞ്ഞെങ്കിൽ അത് വിശ്വസിക്കുവാനായിരിക്കുന്ന ഒരു ഹൃദയമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തന്നെ അത് വിശ്വസിച്ചു, ആ വിഷയത്തിന് ഡിമാൻഡ് വെച്ച് ദൈവസേനയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെയെങ്കിൽ ദൈവശബ്ദമാണ്, ദൈവശബ്ദമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ ഒരു ഭാഗം സ്വയമായിട്ട് ഏറ്റെടുത്തു, ഹല്ലേലൂയ, ദൈവശബ്ദമാണെന്ന്. അപ്പോൾ ദൈവശബ്ദമാണ്. എന്നാൽ ഇനി ആ നിവൃത്തിക്ക് വേണ്ടി 6 മാസം ആ വിഷയം വെച്ച് സബ്ജക്റ്റ് വെച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 6 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അതിൻ്റെ വഴിയൊരുക്കി ആ സ്ഥലത്ത് ചെന്ന് വരുവാനിടയായി തീർന്നു. അത് വലിയ ചരിത്രമാണ്, അത് വിസ്തരിക്കാനുള്ള സമയമില്ല. അവിടെ ചെന്ന് ചേർന്നു. അതിനുശേഷം ഹല്ലേലൂയ, ഇനി അവിടെ ചെന്നാൽ അവിടെ എങ്ങനെ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഊമനായിരിക്കുന്ന അല്ലെങ്കിൽ ഒന്നും പറയുവാൻ ഭാഷയില്ലാത്ത ഒരു വ്യക്തി അവിടെ പോയിട്ട് സുവിശേഷം പറയാൻ പറ്റുമോ? ഒന്നും നടക്കുകയില്ല. ഞാൻ പറയട്ടെ, യാത്രയിൽ മൂന്നാമത്തെ ട്രെയിൻ ആയത് അഹമ്മദാബാദിന് രാജസ്ഥാനിൽ നിന്നേക്ക് ട്രെയിനിന് കയറി പോകുമ്പോൾ ദാഹം കൊണ്ട് ഒരു വെള്ളം കുടിക്കണം. റിവേറ്റേഷൻ ആ കാലത്ത് വലിയ ബുദ്ധിമുട്ടുള്ള സമയമാണ്. വെള്ളം ഒരു വിധത്തിൽ വെള്ളം എങ്ങും മറ്റെങ്ങും കുടിച്ചില്ല. ട്രെയിനകത്തുള്ള പൈപ്പിൽ തന്നെ വെള്ളം കുടിച്ചു. അതേ നിവൃത്തിയുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. അറിയത്തില്ല, പോയി മേടിക്കാൻ. ഇനി പോകട്ടെ, ചായ കുടിക്കണമെന്ന് ദിവസങ്ങളൂടെ യാത്ര ചെയ്യണം ആഗ്രഹമുണ്ടായി. ചായക്ക് ആ വലിയ വാഞ്ചിയുണ്ടായപ്പോൾ ചായ 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 എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാറ്റ്ഫോറത്തിലൂടെ കെട്ടിലിങ്ങനെ ചായയും കൊണ്ടൊരുത്തം പോവുകയാണ്. അപ്പോൾ ചായ എന്ന് പറഞ്ഞാൽ ചായ എല്ലാവർക്കും അറിയാമല്ലോ. ചായ ചായ എന്ന് പറഞ്ഞപ്പോൾ ചായ തന്നു. ഒരു മൺചട്ടിയിൽ മൺപാത്രത്തിൽ ഗ്ലാസ് പോലുള്ള അസഹോനൊക്കെ അറിയാമായിരിക്കും. മൺചട്ടിയിൽ ചായ തന്നു, കൊച്ചു ഗ്ലാസ് പോലുള്ള കപ്പ് പോലുള്ള. അതിൻ്റെ വില ചോദിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് 2 രൂപയുടെ ഒരു നോട്ട് കൊടുത്തു. ആ ചായക്ക് 10 പൈസ വിലയുള്ളൂ. പക്ഷെങ്കിൽ വില അറിയാൻ വയ്യാത്തത് കൊണ്ട്, ചോദിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് 2 രൂപ കൊടുത്തു. അതിൻ്റെ ഉടമസ്ഥൻ എന്തൊക്കെയോ പറഞ്ഞു. അവൻ മുമ്പോട്ട് പോയി. അവനവൻ ചായ വിൽക്കാരനല്ലേ, മടങ്ങി വരുമല്ലോ കാശും കൊണ്ട്. അവൻ്റെ ജില്ലറിയില്ലായിരിക്കും. സമയങ്ങൾ നീണ്ടു, ബെല്ലടിച്ചു, വണ്ടിയെടാ പോകാൻ തുടങ്ങി. ഇവനിട്ട് വന്നുമില്ല, അവൻ വന്നുമില്ല. അവൻ 2 രൂപ ഒരു ദിവസം മുഴുവൻ ചായ കുട്ടി വിറ്റാൽ അന്ന് ആ കാലത്ത് കിട്ടത്തില്ലല്ലോ. 2 രൂപ എവിടെ ആദായം കിട്ടുന്നത്? അപ്പോൾ 2 രൂപ അവന് കിട്ടിയത് അവന് അതുകൊണ്ട് അങ്ങ് ഒളിച്ചു മാറുകയോ അല്ലെങ്കിൽ ചില്ലറ ഇല്ലാഞ്ഞിട്ട് തന്നോ ഇല്ല, വണ്ടി പോയി, ഞാൻ നമ്മുടെ കാശും പോയി. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അത് ചോദിച്ച് മേടിക്കാൻ അതിൻ്റെ അവനോട് സംസാരിപ്പാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് 2 രൂപ അങ്ങ് പോയി. അപ്പോൾ മറ്റൊരു വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചായ തന്ന പാത്രത്തിന് അവൻ വരുമല്ലോ. അവൻ ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റിൽ കയറി ഓടി വരുമായിരിക്കുമല്ലോ. കാത്ത് കാത്തിരുന്നപ്പോൾ മറ്റ് ചിലർ ചായ കുടിച്ചവർ ഇത് കുടിച്ച് അങ്ങോട്ട് എറിയുന്ന കണ്ടു. ഇത് ചായക്കാരനെ തിരിച്ചു കൊടുക്കേണ്ടതല്ല, മൺചട്ടിയാണ്, അത് പൊട്ടിച്ച് അത് എറിഞ്ഞ് കളയത്തേ ഉള്ളൂ. അപ്പോഴാണ് പറ്റിയത് പറ്റിച്ച വിഷയം. ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവം ഒരു വിഷയം തെളിയിക്കുവാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ്. ഒരു വാക്ക് പറയാൻ അറിയാത്തത് കൊണ്ട് അതങ്ങനെ സംഭവിച്ച് അത് ഇന്ന് ഓർമ്മയിലിരിക്കുന്നു. എന്നാൽ ദൈവം പറഞ്ഞെങ്കിൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ദൈവം അയച്ചെങ്കിൽ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും ചെന്ന് ചേർന്നിട്ട് ഉപജീവൻ മാർഗം ഒന്നുമില്ല, ആരും അയച്ചിട്ടില്ല, ഒരു വ്യക്തി അയച്ചിട്ടില്ല, ഒരു സംഘടന അയച്ചിട്ടില്ല, സപ്പോർട്ട് ആരുമില്ല. അങ്ങനത്തെ ആയിരിക്കുന്ന ഒരു പരിസ്ഥിതിയിൽ ഉപജീവനം കേവലം ഗോസ്പൽ വിറ്റിട്ട് ആഹാരത്തിനുള്ള വഴി ഉണ്ടാകണം. ഗോസ്പൽ വിടുകയും ഗോസ്പൽ 4 പ്രതികൾ, ഗോസ്പൽ മത്തായി, മർക്കോസ്, യോഹന്നാൻ സുവിശേഷ പ്രതികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പട്ടണത്തിലൂടെ നടക്കും. ഇങ്ങനെ പറയും, ആരെങ്കിലും ചോദിക്കുമ്പോൾ 10 പൈസ എന്ന് പറയും, 10 പൈസ എന്ന് ഒരു വാക്ക് പഠിച്ചു. ഒരു വാക്ക്, ഒരു വേർഡ് പഠിച്ചു, 10 പൈസ എന്ന് ഒരു വേർഡ് പഠിച്ചപ്പോൾ ആ ഒരു വേർഡ് വാക്ക് കൊണ്ട് ഈ ഗോസ്പൽ വിൽക്കുന്നതായിരിക്കുന്ന മാർഗം ഇതാണ്, 10 പൈസ എന്ന് പറയുക. അപ്പോൾ മറുചോദ്യം നിങ്ങൾ ചിന്തിച്ചു കൊടുക്കുക, എന്ത് ചോദിച്ചു അതിനൊക്കെയും 10 പൈസ എന്ന് മാത്രം മറുപടി പറയാം. ചിന്തിച്ചുകൊള്ളണമേ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ആത്മഭാരമുള്ള ദൈവമക്കൾക്ക് ഒരു ഉറപ്പ് ധൈര്യം തരുവാനായിട്ടാണ് ഇത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ വിവാഹം കഴിച്ചവനാണോ എന്ന് ചോദിച്ചാലും 10 പൈസ എന്നാ മറുപടി. എന്ത് ചോദിച്ചാലും 10 പൈസ എന്ന് മാത്രമേ മറുപടിയുള്ളൂ. അത് വിറ്റെങ്കിൽ മാത്രമേ ഉപയോഗനം കഴിയുകയുള്ളൂ. 25 പൈസ കിട്ടിയാൽ സുഭിക്ഷമാണ്. കാരണം 1 കിലോ കോതമ്പ് പൊടി കിട്ടും 25 പൈസയ്ക്ക് അന്ന് കാലത്ത്. സുഭിക്ഷമായിട്ട് കഴിക്കാമല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് സുവിശേഷ വേല ചെയ്ത്. അവിടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. കാലങ്ങൾ നീണ്ടു. ഈ പ്രിയ സഹോദരൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ ജോലിയിൽ വന്ന് അവിടെ താമസിച്ചിരുന്ന ഒരു സഹോദരൻ ജോലി വിട്ട് താൻ റിസൈൻ ചെയ്ത് വന്നു. അദ്ദേഹത്തെ ഞാൻ ബൈസ്കൂളിൽ വിട്ട് പഠിപ്പിച്ച് ഒരു സ്ഥലത്താക്കി. ഫേസ് ലോഡ്, ഹല്ലേലൂയ. ഒന്നിച്ച് ഒരു കട്ടിൽ കിടന്ന് ഒന്നിച്ച് ആഹാരം കഴിച്ച് ഒന്നിച്ച് വളർന്നവരാണ്. ഇന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്നതിൻ്റെ തെളിവ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വേല ദൈവം വടക്കേ ഇന്ത്യയിൽ ആരംഭിച്ചെങ്കിൽ അത് വടക്കേ ഇന്ത്യ മുഴുവനും സുവിശേഷീകരിക്കത്തക്ക നിലയിൽ ദൈവത്തിനെ ശക്തിയേറിയായിരിക്കുന്ന ഒരു പ്രവർത്തനമായി വളർത്തിയെടുക്കുവാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ തന്നെയല്ല, നിങ്ങളേവരും അറിയുമല്ലോ, പാസ്റ്റർ തോമസ് മാത്യു, പരേതനായിരിക്കുന്ന പാസ്റ്റർ തോമസ് മാത്യു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സ്റ്റേജിൽ 42 വർഷം ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചതായിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ അതിനെ ദൈവം വിസ്തീർണമാക്കി. പ്രൈസ് ദി ലോർഡ്. പ്രിയ പാസ്റ്ററുടെ ജ്യേഷ്ഠൻ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയാണ്, ഫിലദൽഫിയ ഫെലോഷിപ്പിൻ്റെ ചർച്ചിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. 1300 ചർച്ചിൻ്റെ ഹെഡ് ഹെപ്തി ഡിപ്പാർട്ട്മെൻ്റായിട്ട് ദൈവം അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത്, ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞെങ്കിൽ അത് നമുക്ക് സ്വീകരിച്ച് ഏറ്റെടുക്കുവാൻ കഴിയുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അതിന് ദൈവസന്നിധിയിൽ ഡിമാൻഡ് വെച്ച് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിന് മറുപടി തരും. ഇവിടെ നമുക്ക് വിഷയമായിരിക്കുന്നത് നെഹെമ്യാവാണ്. താൻ ഈ വിഷയം കേട്ടപ്പോൾ ആ കാര്യത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവസന്നിധി ചെയ്തത് കരഞ്ഞു ഉപവസിച്ചു പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, 5-ാം വാക്യം വായിക്കുന്നു. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായിരിക്കുന്ന ദൈവമേ. തൻ്റെ പ്രാർത്ഥനയുടെ വിഷയത്തിൻ്റെ ആ ശൈലി ഒന്ന് ശ്രദ്ധിക്കുക. ദൈവമേ, നിൻ്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിൻ്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായിരിക്കുന്ന ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടേതായിരിക്കുന്ന വ്യവസ്ഥ, വിഷയമില്ലാത്തതായിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് യാതൊരർത്ഥവുമില്ല. സബ്ജക്റ്റ് ഇല്ലാത്തതായിരിക്കുന്ന പ്രാർത്ഥന കൊണ്ടൊന്നും സാധിക്കാൻ പോകുന്നില്ല. നെഹെമ്യാവിൻ്റെ മുൻപിൽ ഒരു വലിയ വിഷയമുള്ളത് ദൈവത്തിൻ്റെ ആലയമുള്ളതായിരിക്കുന്ന യെരൂശലേമിൻ്റെ നഗരം. പ്രൈസ് ദി ലോർഡ്. ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് താൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ഒരു രാഷ്ട്രത്തിന് വേണ്ടി തൻ്റെ പ്രാർത്ഥന താൻ തുടങ്ങി. അവൻ പറയുകയാണ്, ഹല്ലേലൂയ, ദൈവത്തോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ സ്വന്തം കുറവുകൾ ആദ്യം ദൈവസന്നിധിയിൽ വെച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമോ, നമ്മുടെ സ്വയമായിരിക്കുന്ന എല്ലാറ്റെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നാം സമ്മതിച്ച്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഞാനടക്കവും ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ പതി അങ്ങനെ ഉണ്ടെങ്കിൽ നീ അങ്ങ് ക്ഷമിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് വല്ലവരോട് വിരോധം ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണമേ. ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. അങ്ങനെയല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ നിന്നോട് ചെയ്തിട്ടുള്ളതായിരിക്കുന്ന തെറ്റുകൾ ഇവിടെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ചെയ്തിരിക്കുന്നതായിരിക്കുന്ന പാപം, ഞങ്ങളുടെ വാക്കുകൾ പ്രവൃത്തികൾ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതായിരിക്കുന്ന, ദൈവത്തിനെതിരായിട്ട് ചെയ്തിട്ടുള്ളതായിരിക്കുന്ന, ചിന്തിച്ചിട്ടുള്ളതായിരിക്കുന്ന, തോന്നിയിട്ടുള്ളതായിരിക്കുന്ന സകല കുറവുകളെയും ദൈവസന്നിധിയിൽ ആദ്യം അങ്ങ് സമ്മതിക്കുക ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന നേരെ തിരിച്ചാ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ദൈവമേ അങ്ങ് ക്ഷമിക്കണം. ഉണ്ടെങ്കിൽ അങ്ങനല്ല, ഉള്ളത് എന്നിലുള്ള കുറവേ ദൈവമേ നീ അവൻ ക്ഷമിക്കണമേ. ആ കുറവ് ബോധ്യവും ഉണ്ടായിരിക്കണം. ഇവിടെ വായിക്കുന്നു, ഞങ്ങൾ നിന്നോട് ചെയ്തിട്ടുള്ളതായിരിക്കുന്ന തെറ്റുകൾ, ഞങ്ങൾ നിൻ്റെ മുൻപിൽ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന കുറവുകൾ, ഹല്ലേലൂയ, പാപങ്ങളെ ഏറ്റുപറഞ്ഞു, ഹല്ലേലൂയ, പറയുകയും ചെയ്ത അടിയൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവസന്നിധിയിൽ കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞുകൊണ്ട് നെഹെമ്യാവ് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കേണ്ടത് നിൻ്റെ ചെവി ശ്രദ്ധിച്ചും നിൻ്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെയും പറയുകയാണ്, അടുത്ത് പിന്നെയും ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നത്, ഞാനും എൻ്റെ പിതൃഭവനവും ചെയ്തിരിക്കുന്ന. ഹല്ലേലൂയ. ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന വിഷയം വീണ്ടും പറയുകയാണ്, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലെന്നല്ല, ഞാനും എൻ്റെ പിതൃഭവനും ദൈവസന്നിധിയിൽ ചെയ്തു പോയിട്ടുള്ളതായിരിക്കുന്ന തെറ്റുകൾ, പാപം, ഹല്ലേലൂയ, ചെയ്തിരിക്കുന്ന പാപം ചെയ്തിരിക്കുന്നു, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നേടണമെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ, നാം പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമ്മതിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തികളും നീതിമാന്മാരല്ല. എല്ലാ വ്യക്തിയിലും ഏതെങ്കിലും വിധമായിരിക്കുന്ന കുറവുകളും കുറ്റങ്ങളുമുണ്ട്. അത് സമ്മതിക്കുക എന്നുള്ളതാണ് ദൈവം പ്രവചനം. അല്ലേ, ഇവിടെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു, ചെയ്തിട്ടുണ്ടെങ്കിലെന്നല്ല, ചെയ്തിരിക്കുന്നു. എന്താ പാപം ചെയ്തത്? അവൻ എന്തോ പാപം ചെയ്തത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ കുടുംബം പാപം ചെയ്തോ? ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ വായി പ്രാർത്ഥനയുടെ വ്യവസ്ഥ, നിയമം, ഹല്ലേലൂയ. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളമായി പ്രവർത്തിച്ചിരിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ ചിന്താകളിൽ, ദൈവസന്നിധിയിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ നോട്ടവും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ക്രിയകളും ദൈവസന്നിധിയിൽ എപ്രകാരമായിരിക്കും ആണെന്നുള്ളത് ദൈവമാണ്, ഹല്ലേലൂയ, അത് തൂക്കി നോക്കിയിട്ട് കുറവ് കണ്ടുപിടിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു, ചെയ്തിരിക്കുന്ന ഏറ്റവും വർഷം പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായിരിക്കുന്ന മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടില്ല. ദൈവസഭയ്ക്ക് ഉള്ളതായിരിക്കുന്ന ചിട്ടകൾ, നിയമം, ഹല്ലേലൂയ. വിശുദ്ധ സഭയ്ക്ക്, പുതിയ നിയമ സഭയ്ക്ക് ഉള്ളതായിരിക്കുന്ന ഉപദേശം അടിസ്ഥാനമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയായിരിക്കുന്നു അത് ദൈവവചനത്തിൻ്റെ മുൻപിൽ കണ്ടുപിടിച്ച് അതിനാണ് ക്രമീകരണം ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. അവിടെയാണ് കാരണം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത്. ദൈവസഭയ്ക്ക് അയോഗ്യമല്ലാത്തായിരിക്കുന്ന ഏതെല്ലാം കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ചിന്താഗതിയിലും നമ്മുടെ ഈ മധ്യസ്ഥകളിലൂടെ കയറി ഇറങ്ങുന്നത്, അതൊക്കെ ദൈവസന്നിധിയിൽ സമ്മതിക്കുക ആദ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ വായിക്കുന്നു എട്ടാം വാക്യം, ഏഴാം വാക്യം വായിച്ചാട്ട്, ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്തമായി പ്രവർത്തിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുന്ന ദൈവമക്കളെ, ദൈവവചന പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ട സമയമാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും. ഹല്ലേലൂയ. ദൈവവചന പ്രകാരം ഏതെല്ലാം വിഷയമാണ് എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നെ മാത്രമേ അറിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മഹാനായിരിക്കുന്ന ദൈവദാസൻ, പ്രൈസ് ദി ലോർഡ്, പാസ്റ്റർ കെ ഇ എബ്രഹാം തൻ്റെ ജീവചരിത്ര പുസ്തകം എഴുതിയ അവസാനിച്ചപ്പോൾ ലാസ്റ്റ് ഒരു വായിച്ചിട്ടുണ്ടല്ലോ, അതെ, ലാസ്റ്റ് ഒരു എന്താ അതിന് പറയുന്നത്, ആപ്തവാക്യം എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ എന്നെ അറിയുന്നത് പോലെ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയില്ല. അതാണ് ആപ്തവാക്യം. മഹാനായിരിക്കുന്ന ദൈവദാസൻ തൻ്റെ ജീവചരിത്രം മൊത്തം എഴുതി അവസാനിച്ചിട്ട് ആ ശബ്ദമാണ് എഴുതിയത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഞാൻ എന്നെ അറിയുന്നത് പോലെ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ആ മഹാനായിരിക്കുന്ന മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, തന്നെ താൻ തന്നെ കാണുവാനുള്ളതായിരിക്കുന്ന ഹൃദയ കണ്ണുള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു, നിങ്ങൾ അടുത്ത് വായിക്കുന്നു എട്ടാം വാക്യം, നിങ്ങൾ പ്രൈസ് ദി ലോർഡ്. ഓ, നെഹെമ്യാവ് വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വിവരിച്ച് പറയുകയാണ്. പെട്ടെന്ന് മുമ്പോട്ട് പോകാം, മുഴുവനും വായിക്കണമെന്നില്ല. അതിൻ്റെ പതിനൊന്നാം വാക്യം വായിച്ചാട്ട്, ശ്രദ്ധിച്ചോണേ, കർത്താവേ നിന്റെ ചെവി അടിയൻ്റെ ശ്രദ്ധ ഉള്ളതായിരിക്കണമേ. അടുത്ത് ശ്രദ്ധിച്ചോണേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇന്ന്, നാളത്തേനല്ല, നമ്മളെല്ലാം ഇന്ന് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. നെഹെമ്യാവ് പറയുകയാണ്, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതായിരിക്കുന്ന, ഇവിടെ വായിക്കുന്നു, ഇന്ന് വായിച്ചാട്ട്, ഈ മനുഷ്യൻ്റെ മുൻപാകെ എനിക്കെന്ത് ചെയ്യണം? ദയ ലഭിക്കുമാറാകണമേ. ഹല്ലേലൂയ. ഞാനാരാ? ഞാൻ പരാജാവിൻ്റെ പാനപാത്രമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു അധികാരത്തിൻ്റെ കീഴിലിരിക്കുന്നതായിരിക്കുന്ന, നിൽക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി അധികാരിയുടെ അനുവാദമില്ലാതെ കണ്ട് അവനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആകയാൽ പറയുകയാണ്, എൻ്റെ മേലധികാരിയായിരിക്കുന്ന ഈ മനുഷ്യനായിരിക്കുന്ന ഈ രാജാവ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞാൻ പാനപാത്രം പകർന്നു കൊടുക്കുന്നതായിരിക്കുന്ന ഈ രാജാവ്, അവൻ്റെ ഹൃദയത്തിൽ ഇന്ന് ദൈവം പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നെഹെമ്യാവിൻ്റെ പ്രാർത്ഥനയാണ്, ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എൻ്റെ യജമാനൻ അല്ലെങ്കിൽ എൻ്റെ ലീഡർ, നേതാവ് അല്ലെങ്കിൽ എൻ്റെ അധികാരിയുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കാത്തിടത്തോളം കാലം എനിക്ക് കാര്യം സാധിക്കത്തില്ല. പ്രൈസ്റ്റോ. രണ്ടാം അധ്യായം വായിക്കുമ്പോൾ പിന്നെ നമുക്ക് വിഷയം അറിയാമല്ലോ. നെഹെമ്യാവ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം രാജാവിൻ്റെ മുമ്പിലേക്ക് നേരിട്ട് അങ്ങോട്ട് ചെന്നു. ചെന്നപ്പോൾ രാജാവ് കീഴ് വായിക്കുന്നു, വായിക്കണം, എല്ലാം വായിക്കണമെന്നില്ല, നമുക്കറിയാമല്ലോ. പാനപാത്രം രാജാവിൻ്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ പാനപാത്രം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്ന പുഞ്ചിരിയൊന്നും ഇല്ലിപ്പോൾ. സന്തോഷമുഖമല്ല, വാടി തൂങ്ങിയതായിരിക്കും നമ്മൾ. ഫേസോ, രാജാവ് ചോദിക്കുകയാണ്, നിനക്കെന്ത് പറ്റി? ഫേസോ, ഹല്ലേലൂയ. നമുക്കും പലപ്പോഴും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവർ കാണുന്ന ആ ഫേസ് അല്ല ചിലപ്പോൾ, എന്തെങ്കിലും ഒരു ഷോക്ക് ഉണ്ടായിരിക്കും. എന്ത് പറ്റി നമ്മളും ചോദിക്കുമല്ലോ. അവൻ പറഞ്ഞു, എനിക്ക് പറ്റിയിട്ടുണ്ട്, പ്രൈസ് ദി ലോർഡ്. അത് മറ്റൊന്നുമല്ല, എൻ്റെ ദൈവത്തിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ കാര്യത്തോടായിരിക്കുന്ന ബന്ധത്തിലാണ് എനിക്ക് മുഖവാട്ടം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ കണ്ട് എനിക്കെൻ്റെ ഉപജീവനത്തിൻ്റെ വിഷയമല്ല, എൻ്റെ ജോലിയുടെ വിഷയമല്ല, എൻ്റെ കുടുംബ വിഷയമല്ല, എൻ്റെ ദൈവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഭാരമുണ്ടെന്ന് പറഞ്ഞു. വിഷയം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ മുൻപിൽ എന്തെങ്കിലും നേടണമെങ്കിൽ നെഹെമ്യാവിൻ്റെ പ്രാർത്ഥന ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ നിന്ന് വാങ്ങിക്കുന്നതിന്, ഹല്ലേലൂയ, നാം ചില കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ടതും ആവശ്യമുണ്ട്. ഒന്നിനവർ താനെന്ന് ഒന്നിൻ്റെ അല്ല നാലിൻ്റെ വായിക്കണമെന്നില്ല, ഒന്നിൻ്റെ നാലിൻ്റെ ഒമ്പതും പത്തും വാക്യം വായിക്കുന്നു. ആരെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നറിയാം? എബേസിനെ കുറിച്ച്. എബേസ് ആ വാക്യത്തിൻ്റെ അവസാനം, അവൻ എന്തു ദൈവത്തോടെ പ്രാർത്ഥിച്ചു അതവന് ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏത് വിഷയം ദൈവത്തോടെ യാചിച്ചു, ആ വിഷയം എടുക്കാൻ പോകുന്നില്ല, ഇപ്പോൾ എടുത്ത് വിവരിക്കാൻ പോകുന്നില്ല. എബേസിൻ്റെ ജീവിതത്തിൽ ബൈബിളിൽ രണ്ട് രണ്ട് വാക്യത്തിൽ ഒരാളിൻ്റെ ജനന ജീവൻ ചരിത്രം മൊത്തം ഉൾക്കൊണ്ടതായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചരിത്രം ഈ വ്യക്തിയുടെ ചരിത്രമാണ്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്തു പ്രാർത്ഥിച്ചുവോ അത് ലഭിച്ചു. അത് ലഭിച്ചതിൻ്റെ പിൻപിൽ ഒരു കാര്യമുണ്ട്. അവൻ വിശാലമായിരിക്കുന്ന നിലയിൽ ആ രണ്ട് വാക്യത്തിൽ ഒരു വേഡ് കൊടുത്തിട്ടുണ്ട്. ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിച്ചെന്ന് എഴുതിയേക്കുന്നത്? ഇസ്രായേലിൻ്റെ ദൈവത്തോട്. ഹല്ലേലൂയ, ഇസ്രായേലിൻ്റെ ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അവന് എങ്ങനെ അവൻ്റെ ഹൃദയത്തിൽ ചിന്താഗതി ഉണ്ടായി? ഇസ്രായേലിനെ കുറിച്ച് അവൻ ശരിയായിരിക്കുന്നതിൽ പഠിച്ചു. ഇസ്രായേൽ ആരാ? യാക്കോബ് അനെ. ഹല്ലേലൂയ. ഇസ്രായേൽ എന്നുള്ളതായിരിക്കുന്ന പേര്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പേര്, ഈ വ്യക്തി ആരാണെന്ന് താൻ അന്വേഷിച്ചപ്പോൾ ആ വ്യക്തി യാക്കോവാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോവാണ്. യാക്കോവിനെ കുറിച്ച് അവൻ പഠിച്ചു. യാക്കോവിനെ കുറിച്ച് പഠിച്ചപ്പോൾ യാക്കോവ് ദൈവസ്ഥനിൽ നിന്ന് നേടിയെടുത്ത കാര്യം അവൻ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവസ്ഥനിൽ നിന്ന് എന്താ അവൻ നേടിയെടുത്തത്? കർത്താവിനോട് എന്താ അവൻ പറഞ്ഞത്? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേലിനെ കുറിച്ച് അവൻ പഠിച്ചു. യാക്കോവിനെ കുറിച്ച് പഠിച്ചു. യാക്കോവിൻ്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന പരാജയങ്ങളെ അവൻ ശരിയായിരിക്കുന്ന നിലയിൽ പഠിച്ചു. യാക്കോവ് പ്രവർത്തിച്ചതും സംസാരിച്ചതായിരിക്കുന്ന സകല കാര്യങ്ങളും അവൻ പഠിച്ചു. അങ്ങനെ ഒരു വ്യക്തി ദൈവസനിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി പിടിച്ചെടുത്തത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഏബോക്ക് കടലിൻ്റെ തീരെ വെച്ചാണ്. ആ വിഷയം എബേസ് ശരിയായിരിക്കുന്ന നിലയിൽ പഠിച്ചപ്പോൾ മനസ്സിലായി, എൻ്റെ സഹോദരന്മാരെക്കായാലും എന്നെ മാന്യനാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തോടാണ് അവൻ പിടിച്ചു വാങ്ങിച്ചത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യേശു പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ സഹോദരന്മാരെക്കായാലും അവന് മാന്യനായിരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. തൻ്റെ സഹോദരന്മാരെക്കായാലും മാന്യനാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവം ഇസ്രായേലിൻ്റെ ദൈവമാണ്. ആ ഇസ്രായേലിൻ്റെ ദൈവം യാക്കോബിൻ്റെ ജീവചരിത്രം പഠിച്ചപ്പോൾ അവൻ്റെ തെറ്റുകളെയൊക്കെയും ദൈവസനി സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അവൻ്റെ കാര്യങ്ങളൊക്കെയും ദൈവസനി സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ച ആ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ ദൈവൻ്റെ കാര്യം സാധിപ്പിച്ചു തരും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് യാചിച്ചുവോ അത് ലഭിച്ചു. ഹല്ലേലൂയ. യാക്കോബിൻ്റെ ജീവിതത്തിലെ ഹല്ലേലൂയ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. 28-ാം ധ്രുപതി 28-ൽ വായിക്കുന്നല്ലോ. പ്രൈസ് ദ ലോർഡ്. ഒരു ദിവസം ദൈവസന്നിധിയിൽ അവനൊരു തീരുമാനം ചെയ്തിരുന്നു. ഹല്ലേലൂയ. ആ തീരുമാനം താൻ നിവർത്തിക്കാഞ്ഞതാണ് കഴിഞ്ഞ കാലങ്ങളിലെ പരാജയം. സഭാപ്രസംഗിൽ നാം വായിക്കുന്നു, ദൈവസന്നിധിയിൽ ഉത്തമമായി ദൈവം കണ്ടിട്ടുള്ള ഒരു കാര്യം, ഒന്നിലധികമുണ്ട്, അതിലൊരു കാര്യം എന്താണെന്ന് അറിയിക്കുന്നത്, നേരുന്നതിനേക്കായാലും നല്ലത്. പ്രൈസ് ദ ലോർഡ്. നേരാതിരിക്കുന്ന നല്ലത്, നേരുന്നതിനേക്കായാലും നല്ലത് നേരാതിരിക്കുന്നത് ഉത്തമമെന്ന് ദൈവസന്നിധിയിൽ ജ്ഞാനിയായിരിക്കുന്ന ശലമോൻ എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നേർന്ന കാര്യം ദൈവസന്നിധിയിൽ നിവർത്തിച്ചെങ്കിൽ മാത്രമേ ദൈവം അത് ഉത്തമമായിട്ട് അംഗീകരിക്കത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യാക്കോബിൻ്റെ ജീവിതത്തിൽ താനൊരു നേർച്ച നേർന്നു. ആ നേർച്ച നേർന്നത് ദൈവം നേരിട്ടിറങ്ങി ദൈവസന്നിധിയിൽ വെച്ച് നേടുത്തായിരിക്കുന്ന നേർച്ചയാണ്. ഹല്ലേലൂയ. നാം വായിക്കുന്നല്ലോ, യാക്കോബ് കിടന്നിറങ്ങിയപ്പോൾ സ്വപ്നം കണ്ടു. സ്വർഗദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടു. ഇറങ്ങുകയും കയറുകയും അല്ല, കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവൻ കണ്ടു. പ്രൈസ് ദ ലോർഡ്. അവന് മനസ്സിലായി, ഞാൻ എന്നെ ദൈവം ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല, എൻ്റെ ചുറ്റും കാവലായിട്ടൊരു പടയാളികളെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ആ പടയാളികൾ സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് അവൻ കണ്ടു. പ്രൈസ് ദ ലോർഡ്. അവൻ പറയുകയാണ്, ഇത് ദൈവത്തിൻ്റെ സന്നിധി തന്നെ എന്ന്, ദൈവത്തിൻ്റെ ദർശനം ലഭിക്കുന്നതായിരിക്കുന്ന സ്ഥാനമാണെന്ന് അവൻ കണ്ടു. തൻ്റെ കണ്ണ് കയ്യിലുണ്ടായിരുന്ന എണ്ണയെടുത്ത് ആ കല്ല് നാട്ടി വെച്ച് അതിന്മേൽ ഒഴിച്ച് അതിനെ അഭിഷേകം ചെയ്ത് പ്രൈസ് ദ ലോർഡ് ദൈവസന്നിധിയിൽ പറഞ്ഞു, എന്നെ നീ ഈ സ്ഥലത്തൂടെ മടക്കി എൻ്റെ ഭവനത്തിലേക്ക് വരുത്തുകയാണെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ആലയമായിരിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്ന് ദൈവസന്നിധിയിൽ നേർന്നതായിരിക്കുന്ന നേർച്ച, ആ തീരുമാനം, അത് മറന്നിട്ട് ആ കാര്യത്തിൽ നിന്ന് അവൻ ദൂരെ പോയിട്ട് ലോകബന്ധനത്തിൽ, ലോകകാര്യങ്ങളിൽ ഉൾപ്പെട്ട് ലോകമായിരിക്കുന്ന ബന്ധത്തിൽ അവൻ ജീവിതം നയിച്ചപ്പോൾ, ഹല്ലേലൂയ, അവന് പരാജയത്തിന്മേൽ പരാജയമല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. 21 വർഷം ലാബാന് വേണ്ടി സേവന ചെയ്തല്ലോ. അവൻ എന്താ റിപ്പോർട്ട് പറഞ്ഞത്? 21 വർഷം സേവന ചെയ്തിട്ട് ഞാൻ 21 വർഷം കഴിഞ്ഞിപ്പോൾ 21-ാമത്തെ വർഷമായിരിക്കുകയാണ്. 21 വർഷം ഞാൻ നിനക്ക് വേണ്ടി സേവന ചെയ്തു, നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു, എൻ്റെ ഒരു മനുഷ്യ ആയുസ്, നല്ല ആരോഗ്യമുള്ള യവനകാലം ഞാൻ ലാബാനെ നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു, നിനക്ക് വേണ്ടി സമ്പാദിച്ചു, ഞാൻ എനിക്ക് വേണ്ടി സമ്പാദിച്ചത് നീ എത്ര പ്രാവശ്യം അപഹരിച്ചെന്ന? 10 പ്രാവശ്യം. 21 വർഷം അധ്വാനിച്ചത് യാക്കോബ് പറയുകയാണ്, 10 പ്രാവശ്യം ഞാൻ അധ്വാനിച്ചത് നീ അപഹരിച്ചെടുത്തു. പ്രൈസ് ദ ലോർഡ്. ദൈവജനങ്ങളെ, നമ്മുടെ എനർജി മുഴുവനും നാം ഈ ലോകത്തിനു വേണ്ടി ചിലവിടുന്നു. ഹല്ലേലൂയ. നാം എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? പ്രൈസ് ദ ലോർഡ്. നമ്മെ ദൈവം ഈ അമേരിക്കയിലേക്ക് കുടിയേറ്റി, ഭാഗ്യവശാൽ നമുക്ക് വന്നു ചേരുവാനിടയായിത്തീർന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു നയാ പൈസയുടെ സ്വത്ത് നിങ്ങൾക്കുണ്ടോ? വന്നിട്ട് ഒരു 10 പൈസയുടെ നിങ്ങൾക്കുണ്ടോ? ജോലി ചെയ്യുമ്പോൾ തിന്നുന്നു, അല്ലെ? ജോലി ചെയ്തിടത്തോളം കാലം നാം വയറ് നിറയെ തിന്നു, വ്യാപാര കൈ ഒക്കെ ചെയ്തു, പാർക്കുന്ന വീട് പോലും നിൻ്റേതല്ലല്ലോ ഈശ്വരോ. ആന്നോ? അല്ല, നാം പണം കെട്ടി, നാം അധ്വാനിച്ച് നമ്മുടെ എനർജി മുഴുവൻ ഈ ഗവൺമെൻറ് ചിലവാക്കി, നിൻ്റേതാണെന്ന് എനിക്ക് പറയാമോ ഈശ്വരോ? ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം ഒന്ന് മുടക്കി നോക്കി കാട്ട്, നിൻ്റെ ആവുമോ? ഗവൺമെൻറ് കൊണ്ടുപോകത്തില്ലേ, പിന്നെ നിൻ്റെ ആണോ ഈശ്വരോ? നമ്മുടെ സ്വന്തം പാർക്കുന്ന വിശ്രമിക്കുന്ന വീട് പോലും നമുക്കില്ലെങ്കിൽ, നമ്മുടേതല്ലെങ്കിൽ, നാം ഓടിക്കുന്ന വണ്ടി അതിൻ്റെ തവണ മുടക്കി കഴിയുമ്പോൾ അത് നിൻ്റെയാണ്? അത് ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോയില്ലേ? അത് ഓടിച്ചതിൻ്റെ ആയുസ് കഴിയുമ്പോഴേക്കും, അതിൻ്റെ നല്ല ആ ഉപയോഗ സമയം മുഴുവനും കഴിയുമ്പോഴേക്കും, പിന്നെ കണ്ടസായിട്ട് വല്ലയിടത്തും കൊണ്ടിന്ന് പാർക്ക് ചെയ്യാനെ കൊള്ളത്തുള്ളൂ. അതുവരെയും നിൻ്റെ അല്ലല്ലോ. നാം എന്തു നേടി? നാം എന്താണ് നേടിയത് ഇവിടെ? ധാരാളം തിന്നു, വണ്ണം വെച്ചു, കൊക്കക്കോളയും വണ്ടയൊക്കെ കുടിച്ചിട്ട് വീർത്ത് വീർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ എന്താ നേടിയത്? പൈസോ? യാക്കോബ് അതാണ് പറയുന്നത്, ഞാൻ 21 വർഷം ഈ രാജ്യത്തിന് വേണ്ടി, ഹാലലിയ, ലാബാനെ നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു, ഞാൻ അധ്വാനിച്ചതെല്ലാം നീ കൊണ്ടുപോയില്ലേ, 10 പ്രാവശ്യം നീ അപഹരിച്ചില്ലേ, ഹാലലിയ. പ്രൈസറോട് അവൻ്റെ എല്ലാം അപഹരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പുറമോട്ടിരുന്ന് ചിന്തിച്ചു, ഞാൻ ഈ ഒരു വടിയുമായിട്ട് ഈ നദി കടന്ന് ഇക്കര വന്നവനാണല്ലോ. പ്രൈസറോട് ഹാലലിയ, ഇനിയും ഞാൻ എൻ്റെ വീടിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ന് കരുതും, എന്ന് കരുതുമെന്നുള്ള ബോധം വീണത് ദൈവ സന്നിധിയിലെടുത്തായിരിക്കുന്ന തീരുമാനം അത് നിവർത്തിക്കാതെ കണ്ട് കാലം തള്ളിവിട്ട് പോയി, സമയം മുൻപോട്ട് പോയി, ആയുസ്സിൻ്റെ ആരോഗ്യം പോയി, സമ്പാദിച്ചത് കട്ടെടുക്കുന്ന ഭാര്യയെ ലഭിക്കുകയല്ലാതെ കണ്ട് നിനക്ക് എന്താ കിട്ടിയത്? പേസിലോട് പിതാവിനെ വഞ്ചിക്കുന്ന ഒരു ഭാര്യ അല്ലാതെ കണ്ട് നിനക്ക് എന്താ കിട്ടിയത്? പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കാൻ അതിനെ കഴിഞ്ഞോ? വഴിത്തലയ്ക്ക് പട്ടിയെ കുടിച്ചിരുന്നോണം കുടിച്ചിട്ടില്ലേ അവളെ? പ്രൈസറോട് നീ എന്ത് നേടി എന്ന് ചോദിക്കുക ദൈവം യാക്കോബിനോട്. യാക്കോബിന് ബോധം വന്നു, ഹാലലുയ്യ, ദൈവം, ഹാലലുയ്യ, ദൈവസന്നിധിയിൽ ഞാൻ തീരുമാനിച്ചതായിരിക്കുന്ന തീരുമാനത്തു നിന്ന് എൻ്റെ കാല് വഴുതിപ്പോയത് കൊണ്ട് ഈ എൻ്റെ എനർജി നഷ്ടപ്പെട്ടതല്ലാതെ എനിക്കൊന്നുമില്ല. പ്രൈസറോട് ഹാലലുയ്യ, ലഭിച്ചെങ്കിൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രതികൂലങ്ങളല്ലാതെ കണ്ട് മറ്റൊന്നുമില്ല, ഒരു സമാധാനമില്ലാതെ കണ്ട്. പ്രൈസലോട് ഹാലലുയ, ഹാലലുയ. മക്കളോട് പറയുകയാണ്, നിങ്ങളെന്നെ മക്കളില്ലാത്തവനായി എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് അയക്കുന്നു എന്നല്ലേ അവൻ പറഞ്ഞത്? പ്രൈസലോട് ഹാലലുയ. എന്ത് നേടി? ദൈവമക്കളെ, ഇവിടെ നാം ചിന്തിക്കുന്ന വിഷയം, ഹാലലുയ, ദൈവസന്നിധിയിൽ എടുത്തായിരിക്കുന്ന തീരുമാനം അതിനെ നിവർത്തിക്കുവാൻ കഴിയാതെ വന്നതുകൊണ്ട് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്കല്ലാതെ കണ്ട് നീ എന്ത് നേടി യാക്കോബി? നിനക്കെന്ത് നേടുവാൻ കഴിഞ്ഞു? നിനക്ക് ഭീതിയും ഭയവും അല്ലാതെ കണ്ട് നിന്നിൽ എന്താ ഉള്ളത്? നിന്റെ സഹോദരനെ നിനക്ക് ഭീതി, ഭയം. നിന്റെ അമ്മായിപ്പനെ നിനക്ക് ഭയം. നിന്റെ കൂടെയുള്ളവരെ നിനക്ക് ഭയം. ഭയവും ഭീതിയും അല്ലാതെ കണ്ട് നീ എന്ത് നേടി? ഒരു നിമിഷം നിനക്ക് സ്വസ്ഥതയുണ്ടോ? പ്രൈസറോട് നിനക്ക് സമാധാനമായിട്ടൊന്ന് ഉറങ്ങുവാൻ കഴിയുന്നു? യാക്കോബേ, നീ ഒന്ന് അവനോടൊന്ന് ചോദിച്ചു നോക്കുക. പ്രൈസറോട് ഹാലലിയ, 21 വർഷം ഘട്ടം കഴിഞ്ഞപ്പോൾ ബോധം വീണു, ഹാലലിയ, ദൈവസേനയിലെടുത്തായിരിക്കുന്ന തീരുമാനം, ഹാലലിയ, അത് നിവർത്തിക്കപ്പെടുവാൻ അവന് ബോധം വീണപ്പോൾ, ഹാലലിയ, ദൈവം അവൻ്റെ കാര്യങ്ങൾക്ക് ക്രമീകരണങ്ങൾ ഒരുക്കുവാൻ തുടങ്ങി. പ്രൈസറോട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ, മുൻപോട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹാലലുയ്യ. ദൈവസന്നിധിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന് വേണ്ടി ആത്മഭാരമുള്ള ഒരു ദൈവ പൈതലെ, നിനക്ക് എന്തെങ്കിലും നേടുവാൻ, കർത്താവിന് വേണ്ടി നേടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, അത് നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദ ലോർഡ്, ഹാലലുയ്യ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വേല, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇടമില്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ഇന്ത്യക്ക് പോരെ. ഹാലലുയ്യ. ഞങ്ങൾ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞ അതേ വാക്യം തന്നെ, തല ഉയർത്തി നോക്കുക, വയൽ വിളഞ്ഞു കിടക്കുന്ന വേലക്കാരോ ചുരുക്കം. പ്രൈസ് ലോർഡ്. നൂറ് നൂറ് ഫീൽഡുകൾ വേലക്കാരില്ലാതെ കിടക്കുമ്പോൾ ആത്മഭാരമുള്ള ദൈവവൈദനെ, ഹാലലിയ, നീ ആത്മാവിനെ നേടുവാൻ മുൻപോട്ട് ഇറങ്ങുക, നിനക്ക് വേണ്ടി വഴി ഒരുക്കിക്കൊള്ളും. പ്രൈസ് ലോർഡ്. ഹാലലിയ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നല്ല അവസരമാണെന്ന്. നിങ്ങളൊരു പക്ഷെങ്കിലും ആരെങ്കിലും പറഞ്ഞ് കേട്ടിരിക്കും, ജയിലിനകത്ത് 30 പേരെ സ്നാനപ്പെടുത്തി ഞങ്ങളുടെ വിശ്വാസികൾ. 2.5 വർഷം ജയിലിനകത്ത് കിടന്നു. അതിനിടയ്ക്ക് ഉള്ളിൽ ഇറങ്ങി വരുന്നതിന് മുമ്പ് 30 പേരെ ജയിലിൻ്റെ ഉള്ളിൽ സ്നാനപ്പെടുത്തി. അപ്പോൾ സുവിശേഷം പ്രവർത്തിക്കാൻ കഴിയത്തില്ലേ? ഹാലലിയ. പ്രൈസ് ലോർഡ്. മധ്യപ്രദേശിൻ്റെ പുണ്യവാടെന്ന് വരയ്ക്കുന്നതായിരിക്കുന്ന പട്ടണത്തിൻ്റെ സെൻട്രൽ ജയിലിൽ കിടക്കുന്നതായിരിക്കുന്ന ജൈനങ്ങളെ, പ്രൈസ് ലോർഡ്, ഞങ്ങളുടെ 33 വിശ്വാസികളെ, പാസ്റ്ററെ, 2 പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. 2.5 വർഷം കിടന്നു. അവരിറങ്ങിപ്പോരുമ്പോൾ 30 പേരെ സ്നാനപ്പെടുത്തിച്ച് ഇറങ്ങിപ്പോകുന്നേ. പ്രൈസ് ലോർഡ്. ഒരു പോലീസുകാരൻ ഗ്രാമത്തിൽ പോയിട്ട് സ്നാനപ്പെട്ടു. ജയിലർ ദേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പീഡകളും പ്രതികൂലങ്ങളും വളരുമ്പോൾ ആത്മാക്കളെ നേടുവാൻ സുപ്രസാദ സമയമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് ആത്മഭാരമുണ്ടോ? ദൈവം വഴിയൊരുക്കിക്കൊള്ളും. ദൈവം വഴിയൊരുക്കിക്കൊള്ളും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആത്മാക്കളെ നേടുവാൻ നിനക്ക് ആത്മഭാരമുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ. ഹല്ലേലൂയ. വയൽ വിളഞ്ഞു കിടക്കുന്നു. എന്തിനു നീ ഞരങ്ങുന്നു? എന്തിനു നീ നെടുവേർപ്പെടുന്നു? വയലിലേക്ക് ഇറങ്ങുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇറങ്ങുമ്പോൾ ദൈവം വഴിയൊരുക്കിക്കൊള്ളും. പ്രൈസ് ലോർഡ്. എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ.